ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 11-ാം തവണയും മാറ്റം വരുത്താതെ RBI. റിപ്പോ നിരക്ക് 6.5% തുടരും. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിശദമായ നിവേദനം നൽകിയത് 3.5 ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 69-ാമത് മഹാപരിനിർവാൺ ദിവസിൽ ഡോക്ടർ BR അംബേദ്കറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ക്ഷയരോഗ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള 100 ദിവസത്തെ ഊർജിത പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 2-ാം മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ MPമാർ സഭയിൽ പ്രതിഷേധിച്ചത്. ലോക്സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. ചോദ്യോത്തരവേള തുടരാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച് സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. കൈക്കൂലി ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ പിന്നീട് പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. രാജ്യസഭാ ചേംബറിൽ നിന്ന് പതിവ് പരിശോധനയ്ക്കിടെ ഒരു കെട്ട് കറൻസി നോട്ട് കണ്ടെത്തിയതായി സഭാധ്യക്ഷൻ ജഗദീപ് ധൻകർ. കോൺഗ്രസ് MP അഭിഷേക് മനു സിംഗ്വിക്ക് അനുവദിച്ചിട്ടുള്ള 222-ാം നമ്പർ സീറ്റിൽ നിന്നാണ് സുരക്ഷാ ജീവനക്കാർ പണം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ശ്രീ ജഗദീപ് ധൻകർ അറിയിച്ചു. അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അതേസമയം സഭയിലേക്ക് വരുമ്പോൾ 500 രൂപയുടെ ഒരു നോട്ട് മാത്രമേ താൻ കയ്യിൽ കരുതാറുള്ളൂ എന്ന് കോൺഗ്രസ് MP അഭിഷേക് സിംഗ്വി വ്യക്തമാക്കി. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരം, വസ്ത്ര വ്യവസായം, കരകൌശല വസ്തുക്കൾ, വിനോദസഞ്ചാര സാധ്യതകൾ, തനത് ഉൽപ്പന്നങ്ങൾ എന്നിവ 3 ദിവസത്തെ മേളയിൽ പ്രദർശിപ്പിക്കും. വടക്കുകിഴക്കൻ മേഖലയിലെ കരകൌശല തൊഴിലാളികൾക്കും നെയ്ത്തുകാർക്കും സംരംഭകർക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 11-ാം തവണയും മാറ്റം വരുത്താതെ RBI. റിപ്പോ നിരക്ക് 6.5% തുടരുമെന്ന് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
MPC decided to keep the policy repo rate unchanged at 6.5% in this meeting and also to continue with the neutral stance of monetary policy as it provides flexibility to monitor and assess the outlook on inflation and growth and then go on to act appropriately.
ബാങ്കിംഗ് സംവിധാനത്തിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 6.25% മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 6.75% തുടരും. ഈ സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച 6.6% പ്രതീക്ഷിക്കുന്നതെന്നും RBI ഗവർണർ വ്യക്തമാക്കി. 69-ാമത് മഹാപരിനിർവാൺ ദിവസിൽ ഡോക്ടർ BR അംബേദ്കറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. പാർലമെന്റ് മന്ദിര സമുച്ചയത്തിലെ പ്രേരണാസ്ഥലിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോ BR അംബേദ്കറിന്റെ ചരമവാർഷിക ദിനമാണ് രാജ്യം മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നത്. സാമൂഹ്യനീതിയുടെ പ്രതീകമായിരുന്നു അദ്ദേഹമെന്നും തുല്യതയ്ക്കായി ഡോ BR അംബേദ്കർ നടത്തിയ പോരാട്ടങ്ങൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭുവനേശ്വറിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പചക്രം അർപ്പിച്ചു. ഒഡീഷ ഗവർണർ രഘുബർ ദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ രാഷ്ട്രപതിക്കൊപ്പമുണ്ടായിരുന്നു. ഒഡീഷ സന്ദർശനം തുടരുന്ന ശ്രീമതി മുർമു ഇന്നും നാളെയും മയൂർഭഞ്ച് ജില്ലയിലെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കും. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിശദമായ നിവേദനം നൽകിയത് 3.5 മാസങ്ങൾക്ക് ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രിയങ്കാഗാന്ധി MPക്ക് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ ശ്രീ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതോടനുബന്ധിച്ചാണ് മറുപടി. കേരളം 2,219 കോടി രൂപയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം സംസ്ഥാനത്തിന് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്തെ ക്ഷയരോഗ വെല്ലുവിളികൾ നേരിടുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായി 100 ദിവസത്തെ ഊർജിത പ്രചോദന പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് രാജ്യത്തെ 347 ജില്ലകളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്ഷയരോഗം തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വിപുലമായ നടപടികളാണ് ആരോഗ്യമന്ത്രാലയം സ്വീകരിച്ചു വരുന്നത്. അന്താരാഷ്ട്ര സഹകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയായി കോഡ് സഖ്യം ഉയർന്നു വന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഇന്ത്യ ജപ്പാൻ ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
The fact is today, meeting by meeting, quarter by quarter, year by year, level by level, Quad is actually growing. You look at the agenda of Quad. It's actually one of the most expansive intergovernmental coordination that is today in evidence.
സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് സഹകരണത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ ആംഗ്യഭാഷയ്ക്കായുള്ള PME വിദ്യ ചാനൽ 31 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ത്യൻ ആംഗ്യഭാഷയെ സ്കൂൾ പാഠ്യവിഷയമാക്കാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വികസിത് ഭാരത് 2047 വീക്ഷണം യാഥാർത്ഥ്യമാക്കുന്നതിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. തെക്കു കിഴക്കൻ ഏഷ്യയുടെ വികസന കേന്ദ്രമായി മാറാനും ഈ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോട് പുലർത്തുന്ന താൽപര്യം ജനങ്ങളെ ശാക്തീകരിക്കുന്നതിന് കാരണമായതായും ശ്രീ സോനോവാൾ പറഞ്ഞു. 9th സിഖ് ഗുരു തേഗ് ബഹാദൂറിന്റെ 349th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭക്തിയാദരപൂർവ്വം ആചരിക്കുന്നു. വിവിധ ഗുരുദ്വാരകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കാനെത്തി. അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ആലപ്പുഴ കളർകോട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽവിന്റെ പൊതുദർശനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നു. മന്ത്രി P പ്രസാദ്, HSalam MLA, കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച സെന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിൽ നിന്ന് ഇന്ധന ചോർച്ചയുണ്ടായ സംഭവത്തിൽ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഇന്ധനം മണ്ണിൽ കലർന്ന ഇടങ്ങളിൽ മണ്ണ് മാറ്റി വൃത്തിയാക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള നടപടികൾ ഏറ്റെടുക്കാനും HPCLന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വായുഗുണനിലവാരം മെച്ചപ്പെട്ട നിലയിൽ വായുഗുണനിലവാര സൂചികയിൽ ഇന്ന് 186 ശരാശരി നിരക്ക് രേഖപ്പെടുത്തിയത്. എന്നാൽ ചിലയിടങ്ങളിൽ വായുഗുണനിലവാരം 200 മുകളിലാണ്. അടുത്ത 2 ദിവസം ഡൽഹിയിൽ പുകമഞ്ഞും മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 2nd മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ദേശീയ സീനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിലെ കോരമംഗല ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് ആരംഭിക്കും. രാജ്യത്തെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ 700+ കായിക താരങ്ങൾ പങ്കെടുക്കും. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ. പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയെ രാജിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് താൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിക്കുകയും 2027 കാലാവധി തീരും വരെ തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യൽ വാംചുക്കും രാജ്ഞി ജെറ്റ്സൺ പേമ വാംചുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭൂട്ടാന്റെ പുരോഗതിക്കും പ്രാദേശിക വികസനത്തിനും വേണ്ടിയുള്ള വാംചുക്കിന്റെ കാഴ്ചപ്പാടിനെ മോദി അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 11th തവണയും മാറ്റം വരുത്താതെ RBI. റിപ്പോ നിരക്ക് 6.5% തുടരും. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിശദമായ നിവേദനം നൽകിയത് 3.5 മാസത്തിന് ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 69th മഹാപരിനിർവാൺ ദിവസിൽ DR അംബേദ്കറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ക്ഷയരോഗ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള 100 ദിവസത്തെ ഊർജിത പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 2nd മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.